പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുക്രിസ്തുവിനെ അടുത്തറിയാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ഈ പ്രഭാഷണ പരമ്പരയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ ബാല്യകാലത്തിലെ അവസാനത്തെ സംഭവമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവമാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത്. ബാലനായ യേശു ദേവാലയത്തിൽ എന്നാണ് POC ബൈബിളിൽ അതിന് ശീർഷകമായിട്ട് കൊടുത്തിരിക്കുന്നത്. സംഭവം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹ തിരുനാളിന് ജെറൂസലമിൽ പോയിരുന്നു. യേശുവിൻ്റെ മാതാപിതാക്കന്മാർ യഹൂദ നിയമങ്ങൾ കൃത്യമായി അനുസരിക്കുന്ന ഭക്തരായ മനുഷ്യരായിരുന്നു. യഹൂദരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമായിരുന്നു പെസഹ ആചരണത്തെ സംബന്ധിക്കുന്നത്. പെസഹ ആചരണത്തെക്കുറിച്ചും പെസഹ ആഘോഷത്തെക്കുറിച്ചും അല്പം ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഈ സംഭവത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ സഹായിക്കും എന്ന് ഞാൻ കരുതുന്നു. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു പോകുക, കടന്നു പോകൽ എന്നാണ്. പാസഹ് എന്ന ഹീബ്രു വാക്കിൽ നിന്നാണ് പെസഹ എന്ന നാമം ഉണ്ടാകുന്നത്. പാസഹ് കടന്നു പോവുക, പെസഹ കടന്നു പോകൽ. ഈ കടന്നു പോകൽ ഒരു പ്രത്യേക സംഭവത്തെ അനുസ്മരിപ്പിക്കുന്നതാണ്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഈ പെസഹ ആചരണത്തെക്കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവ് ഈജിപ്തിൽ വെച്ച് മോശയോടും അഹറോനോടും അരുളി ചെയ്തു, ഈ മാസം നിങ്ങൾക്ക് വർഷത്തിൻ്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഓരോ ആട്ടിൻകുട്ടിയെ കരുതി വയ്ക്കണം. ഒരു വീടിന് ഒരു ആട്ടിൻകുട്ടി വീതം. ഇങ്ങനെ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത് ആ ആട്ടിൻകുട്ടിയെ 14-ാം ദിവസം വരെ കാത്തു സൂക്ഷിക്കണം. 14-ാമത്തെ ദിവസം ആ ആട്ടിൻകുട്ടിയെ കൊല്ലണം. 7-ാമത്തെ വാക്യം, അതിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കാൻ കൂടിയിരിക്കുന്ന വീടിൻ്റെ 2 കട്ടിളക്കാലുകളിലും മേൽപ്പടിയിലും പുരട്ടണം. അവർ അതിൻ്റെ മാംസം തീയിൽ ചുട്ട് പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ഇലകളും കൂട്ടി അന്നു രാത്രി ഭക്ഷിക്കണം. ഒരു വലിയ വിമോചനത്തിൻ്റെ തുടക്കത്തിലാണ് പെസഹ ആചരണം നിൽക്കുന്നത്. അടിമകളായി ഈജിപ്തിൽ കഴിഞ്ഞിരുന്ന ജനത്തെ ദൈവം അത്ഭുതകരമായി വിമോചിപ്പിച്ചതിൻ്റെ ഓർമ്മയാണ് ഈ പെസഹയിലൂടെ ആഘോഷിക്കുന്നത്. ആദ്യത്തെ പെസഹ ആചരണത്തെക്കുറിച്ചാണ് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം മുഴുവനും അതുപോലെ തന്നെ 13-ാം അധ്യായവും വിവരിക്കുന്നത്. പുറപ്പാട് പുസ്തകം വിവരിക്കുന്ന ഈ പെസഹ ആചരണം, ആദ്യത്തെ പെസഹയുടെ ആചരണം, ഇസ്രായേൽ ജനത്തിന് ദൈവം നൽകിയ വിമോചനത്തിൻ്റെ ആചരണമാണ്. അത് ആ വിമോചനം നടക്കുന്നത് ഒരു രാത്രിയാണ്. ദൈവം ഈജിപ്തിൽ പ്രവർത്തിച്ച അവസാനത്തെ അത്ഭുതം ഈജിപ്തിലെ ആദ്യജാതന്മാരെ എല്ലാം വധിക്കുക എന്നതായിരുന്നു. മനുഷ്യരുടെയും മൃഗങ്ങളെയും എല്ലാ ആദ്യജാതന്മാരെയും വധിച്ചുകൊണ്ട് സംഹാരദൂതൻ കടന്നുപോയ ആ രാത്രിയിൽ ഇസ്രായേൽ ജനത്തിൻ്റെ മനുഷ്യരും മൃഗങ്ങളും സംരക്ഷിക്കപ്പെട്ടു, അവരാരും വധിക്കപ്പെട്ടില്ല. അതിന് കാരണമായി നിൽക്കുന്നത് കട്ടിടപ്പടിയിൽ കണ്ട കുഞ്ഞാടിൻ്റെ രക്തമാണ്. അപ്പോൾ ആടിൻ്റെ ബലി കഴിച്ച് ആ ബലിയാടിൻ്റെ രക്തം കട്ടിളപ്പടിയിൽ തളിച്ചിരിക്കണം. അപ്പോൾ സംഹാരദൂതൻ കടന്നു വരുമ്പോൾ കട്ടിളപ്പടിയിൽ രക്തം കാണുന്ന വീടുകളെ കടന്നു പോകും. അങ്ങനെ ദൈവം ഇസ്രായേലിന് പ്രത്യേകമായൊരു സംരക്ഷണം നൽകി. ഇതാണ് കടന്നു പോകൽ. സംഹാരദൂതൻ വീടിനെ കടന്നുപോയി എന്നാണ് പെസഹ എന്ന വാക്കുകൊണ്ട് അവർ ആദ്യമേ അർത്ഥമാക്കിയിരുന്നത്. പിന്നീട് ഇസ്രായേൽ ജനം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് കാനാൻ ദേശത്തിൻ്റെ സമൃദ്ധിയിലേക്ക് കടന്നു പോകുന്ന ചെങ്കടൽ കടന്നാണ്. ആ ചെങ്കടൽ കടക്കലിനെയും ഒരു പെസഹ ആയി അവർ കണക്കാക്കിയിരുന്നു. ഇങ്ങനെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഈ കടന്നുപോകലിനെയാണ് പിൽക്കാലത്ത് ആണ്ടുതോറും അവർ പെസഹ ആയി ആചരിച്ചിരുന്നത്. ആരംഭകാലത്ത് പെസഹ ആചരണം കുടുംബ പശ്ചാത്തലത്തിലായിരുന്നു. കാനാൻ ദേശത്ത് വാസമാക്കിയവർ ആണ്ടുതോറും ഈ വർഷത്തിൻ്റെ ആദ്യ മാസം 14-ാം ദിവസം പെസഹ ആചരിക്കുമായിരുന്നു. പക്ഷേ കാലക്രമത്തിൽ ഈ പെസഹ ആചരണം ഒരു ദേശീയ ഉത്സവമായി മാറുകയും അതൊരു തീർത്ഥാടനത്തിൻ്റെ അവസരമായി പരിഗണിക്കപ്പെടുകയും ചെയ്തു. ജോസിയ രാജാവിൻ്റെ കാലത്താണ് പെസഹ ആചരണം ജെറൂസലമിൽ തന്നെ വേണം എന്ന നിയമം കർശനമായി പാലിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ ഒരു വിവരണം നമുക്ക് നിയമാവർത്തന പുസ്തകം 16-ാം അധ്യായത്തിൽ കാണാം. 16-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പെസഹ ആചരണത്തെക്കുറിച്ചുള്ള നിയമങ്ങളാണ് വിവരിക്കുന്നത്. നിയമാവർത്തന പുസ്തകം നമുക്കറിയാം മോശയുടെ പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും അത് എഴുതപ്പെടുന്നത് പ്രവാസകാലത്തോ അതിന് തൊട്ടു മുമ്പോ ആണ്. ജോസിയ രാജാവിൻ്റെ ഭരണകാലത്തും അതിനുശേഷമുണ്ടായ പ്രവാസത്തോടനുബന്ധിച്ചുമാണ് നിയമാവർത്തന പുസ്തകം രൂപപ്പെടുന്നത്. ജോസിയ രാജാവാണ് ആരാധനകളെല്ലാം ജെറൂസലത്ത് തന്നെ കേന്ദ്രമായി വരണം എന്ന കർശനമായ നിയമം നടപ്പിലാക്കിയത്. നിയമാവർത്തന പുസ്തകം 16-ാം അധ്യായം 2-ാമത്തെ വാക്യം ഇങ്ങനെ കാണും: നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ആടുമാടുകളിൽ നിന്ന് അവിടുത്തേക്ക് പെസഹ ബലി അർപ്പിക്കണം. കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലം എന്നതൊരു സാങ്കേതിക സംജ്ഞയാണ്, ഒരു ടെക്നിക്കൽ ടേം. നിയമാവർത്തന പുസ്തകത്തിൽ ഇത് ജെറൂസലമിനെ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങളെല്ലായിടത്തും ബലിയർപ്പിക്കരുത്, കർത്താവ് നിശ്ചയിക്കുന്ന സ്ഥലത്ത് മാത്രമേ ബലിയർപ്പണം പാടുള്ളൂ. അത് ജെറൂസലം നഗരമാണെന്നും ജെറൂസലം ദേവാലയമാണെന്നും അവിടെയാണ് പെസഹ ആഘോഷിക്കേണ്ടത് എന്നും വന്നു. അങ്ങനെ യേശുവിൻ്റെ കാലമായപ്പോൾ പെസഹ ആഘോഷം ഒരു വലിയ തീർത്ഥാടന തിരുനാളായി കണക്കാക്കപ്പെട്ടിരുന്നു. ഈ തീർത്ഥാടന കാലത്ത് ആണ്ടുതോറും പ്രായപൂർത്തിയായ യഹൂദരെല്ലാം ജെറൂസലമിൽ പെസഹ ആഘോഷിക്കാനായിട്ട് ചെല്ലണം എന്ന് ഒരു പതിവുണ്ടായിരുന്നു. ആണ്ടിലൊരിക്കൽ സാധിക്കുമെങ്കിൽ പോവുക, ജീവിതകാലത്തൊരിക്കലെങ്കിലും പെസഹ ആഘോഷിക്കാനായിട്ട് ലോകത്തെല്ലായിടത്തുമുള്ള യഹൂദർ വരിക ഒരു പതിവായിരുന്നു, ഒരു വലിയ ആഗ്രഹമായിരുന്നു. എല്ലാ യഹൂദരുടെയും ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നായിരുന്നു ജെറൂസലത്ത് പെസഹ ആഘോഷിക്കുക എന്നത്. ഇങ്ങനെ പെസഹ ആഘോഷിക്കാനായിട്ട് പോയ യേശുവിൻ്റെ മാതാപിതാക്കന്മാരെക്കുറിച്ചാണ് ഇവിടെ പരാമർശം. ജോസേഫോസ് എന്ന യഹൂദ ചരിത്രകാരൻ പറയുന്ന കണക്കുകളൊക്കെ അനുസരിച്ച് യേശുവിൻ്റെ കാലത്ത് ജെറൂസലത്ത് ഏകദേശം 100,000 ആളുകൾ താമസമുണ്ടായിരുന്നു. നഗരത്തിൽ അധിവസിച്ചിരുന്നവർ ഏകദേശം 100,000 ആണ്. പെസഹ കാലത്ത് വളരെയേറെ ആളുകൾ തീർത്ഥാടകരായിട്ട് വരും. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ അങ്ങോട്ട് വരാറുണ്ട്. എന്തുമാത്രം ആൾക്കാരോട് വന്നിരുന്നു കൃത്യമായി നമുക്കറിയില്ല, പക്ഷേ പല കണക്കുകളും പലതരത്തിലാണ് പറയുക. ജോസേഫോസ് നൽകുന്ന ഒരു വിവരണമുണ്ട്. ഹെറോദേസ് അഗ്രിപ്പ രാജാവ് ഒരിക്കൽ ആവശ്യപ്പെട്ടു, പെസഹ കാലത്ത് ബലിയർപ്പിക്കപ്പെടുന്ന ആടുകളുടെ എല്ലാം ഒരു വൃക്ക രാജാവിന് കൊടുക്കണം. അങ്ങനെ വൃക്ക ശേഖരിച്ചപ്പോൾ 600,000 വൃക്കകൾ കിട്ടി എന്നാണ് ജോസേഫൂസ് എന്ന ചരിത്രകാരൻ പറയുക. ജോസേഫൂസ് കണക്കുകളുടെ കാര്യത്തിൽ അത്ര കർശനമായി നിഷ്ഠ പാലിച്ചിരുന്ന വ്യക്തിയാണെന്ന് പറയാനാവില്ല. 600,000 വൃക്കകൾ കിട്ടിയെങ്കിൽ ഒരാട് മിനിമം 10 പേർക്ക് എന്ന രീതിയിലാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഏതാണ്ട് 600,000 ആളുകൾ 600,000 ആളുകൾ അവിടെ പെസഹ ആഘോഷിക്കാൻ വന്നു കാണാൻ സാധ്യതയുണ്ട്. മറ്റൊരു കണക്ക് തൽമൂദിൽ കൊടുക്കുന്നത് 12,000,000 ആളുകൾ പെസഹ കാലത്ത് വരുന്നുണ്ടായിരുന്നതാണ്. ഇതൊക്കെ വളരെ അതിശയോക്തി കലർത്തിയ വിവരണങ്ങളായിട്ട് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം യേശുവിൻ്റെ കാലത്ത് പലസ്തീനയിൽ നല്ല റോമാ സാമ്രാജ്യത്തിൽ എല്ലായിടത്തും കൂടെ കണക്ക് കൂട്ടി നോക്കിയാലും 10,000,000 യഹൂദർ 1,00,000 യഹൂദരാണ് മൊത്തമായിട്ടുണ്ടായിരുന്നു പറയും. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഏതായാലും പെസഹ കാലത്ത് വരാൻ സാധ്യതയില്ലല്ലോ. അതുകൊണ്ട് പൊതുവേ ചരിത്രകാരന്മാരൊക്കെ പറയുക, യേശുവിൻ്റെ കാലത്ത് പെസഹ ആഘോഷിക്കാനായിട്ട് ഏകദേശം 500,000-600,000 ആളുകൾ ജെറൂസലമിൽ വരാറുണ്ടായിരുന്നു. അതിനെ വലിയ ഒരു സംഖ്യയാണ്. ഈ കണക്കിലെത്താനൊരു പ്രധാന കാരണം 160,000 ജെറൂസലം ദേവാലയത്തിൽ ദേവാലയവും പരിസരവുമായി ദേവാലയ സമുച്ചയത്തിൽ സമ്മേളിക്കാൻ സാധിക്കുക. 3 തവണ ഇങ്ങനെ പെസഹ ആഘോഷത്തിൻ്റെ സർവീസുകൾ നടക്കാറുണ്ടായിരുന്നു എന്ന് വളരെ കൃത്യമായി വിശ്വസനീയമായ കണക്കുകളുമുണ്ട്. ഇതെല്ലാം കൂടി കണക്ക് കൂട്ടി നോക്കുമ്പോൾ പെസഹ കാലത്ത് ഏതാണ്ട് 500,000-600,000 ഇടയ്ക്ക് ആളുകൾ പെസഹായ്ക്ക് വരാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ ജനസമൂഹമാണ്. ഇന്ന് തന്നെ നമുക്കറിയാം 500,000 ആളുകൾ ഒരുമിച്ച് കൂടുന്നത് എത്ര വലിയ തിരക്കായിരിക്കും. ഇങ്ങനെ ഒരു വലിയ ആഘോഷത്തിൻ്റെ തിരക്ക് പിടിച്ച സ്ഥലത്തേക്കാണ് യേശു മാതാപിതാക്കന്മാരോടുകൂടെ പോകുന്നത്. ലൂക്ക 2-ാം അധ്യായം 42-ാം വാക്യം: അവന് 12 വയസ്സായപ്പോൾ പതിവനുസരിച്ച് അവർ തിരുനാളിന് പോയി. യേശുവിന് 12 വയസ്സായി അന്നാണ് ഈ തിരുനാളിന് പോകുന്നത്. 12 വയസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. യഹൂദരുടെ നിയമമനുസരിച്ച് ഒരു യഹൂദ ബാലൻ 12 വയസ്സായി കഴിയുമ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ പക്വതയായ ഒരു വ്യക്തിയായി പരിഗണിക്കപ്പെടുന്നു. യഹൂദരുടേതായ എല്ലാ നിയമങ്ങളും അവൻ അനുസരിക്കാൻ കടപ്പെട്ടവനാണ്. ഒരു യഹൂദ പൗരന് ഉള്ള എല്ലാ അവകാശവും കടമകളും പൂർണ്ണമായും ഒരു ബാലന് ലഭിക്കുന്നത് 12 വയസ്സ് പ്രായമാകുമ്പോഴാണ്. അതുകൊണ്ടാണ് 12 വയസ്സായപ്പോൾ യേശുവും കൂടെ പോയി എന്ന് പറയുക. അതിനുമുമ്പ് പോയിട്ടുണ്ടാവാം, പക്ഷേ ഈ 12 വയസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. യഹൂദ നിയമപ്രകാരം പ്രായപൂർത്തിയായ പക്വതയായ ഒരു വ്യക്തിയുടെ പ്രവർത്തനമായിട്ടാണ് യേശുവിൻ്റെ ഈ ദേവാലയ പ്രവേശത്തെ ഇവിടെ ചിത്രീകരിക്കുന്നത്. അതന്നെയുമല്ല, തുടർന്ന് വരുന്ന സംഭവങ്ങളുടെ എല്ലാം വിവരണത്തിൽ വളരെ ആഴമേറിയ അർത്ഥങ്ങളും ധ്വനികളുമുണ്ട്. ജെറൂസലം ദേവാലയത്തിൽ പെസഹ ആഘോഷത്തിന് പോയിട്ട് തിരിച്ചു വരിക മാത്രമല്ല ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ ഓർക്കണം, ആദ്യത്തെ പെസഹായാണ് യേശു ഔദ്യോഗികമായി ആഘോഷിക്കുന്ന പ്രായപൂർത്തിയായ വ്യക്തി നിലയിൽ ആദ്യമേ പങ്കെടുക്കുന്ന പെസഹ ആഘോഷമാണത്. ഈ പെസഹ ആഘോഷത്തിൻ്റെ വിവരണത്തിൽ പിന്നീട് വരാൻ പോകുന്നൊരു വലിയ പെസഹായുടെ ചില ധ്വനികളും സൂചനകളും ഒക്കെ കാണും. അത് നമ്മൾ സാവകാശം കാണാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഈ ബാലനായ യേശു മാതാപിതാക്കന്മാരോടുകൂടെ ദേവാലയത്തിലേക്ക് പോയി പെസഹ ആഘോഷിക്കാൻ. 43-ാമത്തെ വാക്യം, തിരുനാൾ കഴിഞ്ഞ് അവർ മടങ്ങിപ്പോന്നു, എന്നാൽ ബാലനായ യേശു ജെറൂസലമിൽ തന്നെ തങ്ങി. എന്താണിങ്ങനെ സംഭവിക്കാൻ കാരണം? വലിയ കാരവൻ സംഘങ്ങളായിട്ടാണ് തീർത്ഥാടകർ ഗലീലയിൽ നിന്ന് ജെറൂസലമിലേക്ക് പോവുക. പലപ്പോഴും സ്ത്രീകളും പുരുഷന്മാരും രണ്ട് സംഘങ്ങളായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ ദേവാലയത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം സ്ഥലങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരിക്കൽ കണ്ടതാണ്, സ്ത്രീകൾക്ക് പ്രവേശിക്കാവുന്ന സ്ഥലത്തു നിന്നും 15 പടി ഉയരത്തിലാണ് പുരുഷന്മാർക്ക് കടന്നു ചെല്ലാവുന്ന പ്രത്യേക സ്ഥലമുള്ളത്. അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും രണ്ടു സ്ഥലത്താണ് ദേവാലയത്തിൽ നിൽക്കുക. പ്രായപൂർത്തിയാകാത്ത ബാലന്മാരും സ്ത്രീകളുടെ കൂടെയാണ് നിൽക്കുന്നത്. 12 വയസ്സ് വരെയുള്ള ആൺകുട്ടികളുടെ സ്ത്രീകളുടെ സ്ഥാനത്തായിരിക്കും അവരുടെ കൂടെയായിരിക്കും നിൽക്കുക. 12 വയസ്സ് മുതൽ മുകളിലോട്ടുള്ളവരാണ് പുരുഷന്മാരുടെ ഭാഗത്തേക്ക് പോവുക. അപ്പോൾ ദേവാലയത്തിൽ നിൽക്കുമ്പോഴും ദേവാലയത്തിൽ തിരിച്ചു പോരുമ്പോഴും സ്ത്രീകളും പുരുഷന്മാരും വെവ്വേറെയാണ് നിന്നിരുന്നത്. അതുകൊണ്ടായിരിക്കാം യേശു അമ്മയുടെ കൂടെ ഉണ്ടെന്ന് ജോസഫും പിതാവിൻ്റെ കൂടെ ഉണ്ടെന്ന് മാതാവും വിചാരിച്ച് ഒരു ദിവസത്തെ യാത്ര നടക്കുക. അവർ മാതാപിതാക്കന്മാർ അതറിഞ്ഞില്ല. യേശു ബാലനായ യേശു ജെറൂസലമിൽ തന്നെ തങ്ങി. അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണുമെന്ന് വിചാരിച്ച് അവർ ഒരു ദിവസത്തെ വഴി പിന്നിട്ടു. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ അന്വേഷിച്ചിട്ട് കാണായകയാൽ യേശുവിനെ തിരക്കി അവർ ജെറൂസലമിലേക്ക് പോയി. സാധാരണ ഏതു മനുഷ്യനും ചെയ്യുന്നതാണ്, മാതാപിതാക്കന്മാരും ചെയ്തത്. യേശുവിനെ കാണാതായപ്പോൾ ജെറൂസലമിലേക്ക് മടങ്ങി. പക്ഷേ എന്തുകൊണ്ടാണ് ഒരു ദിവസം കൊണ്ട് അവർ പിന്നിട്ട വഴി തിരിച്ചു പോകാൻ 3 ദിവസം എടുക്കുക? 46-ാം വാക്യത്തിൽ ഇങ്ങനെ കാണും, 3 ദിവസങ്ങൾക്ക് ശേഷം അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി. ഈ 3 ദിവസങ്ങൾക്ക് ശേഷം എന്നതിന് പ്രത്യക്ഷത്തിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ആഴമേറിയ അർത്ഥമുണ്ട്. 3 ദിവസങ്ങൾക്ക് ശേഷം, 3-ാം ദിവസം എന്നൊക്കെ പറയുമ്പോൾ ഇത് വായിക്കുന്ന, ഇത് കേൾക്കുന്ന ഏത് ക്രൈസ്തവൻ്റെയും മനസ്സിലേക്ക് കടന്നു വരുന്ന മറ്റൊരു 3-ാം ദിവസമുണ്ട്. യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ഓർമ്മയാണ് 3-ാം ദിവസം. 3 ദിവസങ്ങൾക്ക് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും, അഥവാ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും എന്ന ചിന്ത, എന്ന വിശ്വാസം ക്രൈസ്തവ സമൂഹത്തിൽ രൂഢമൂലമാണ്. അപ്പോഴേ ഈ 3 ദിവസത്തിന് യേശുവിൻ്റെ ഉത്ഥാനവുമായി ബന്ധപ്പെട്ട പ്രതീകാത്മകമായൊരർത്ഥമുണ്ട്. അതോടൊപ്പം യേശുവിനെ കാണാതെ കണ്ണീരോടെ തിരയുന്ന ആ 3 ദിവസങ്ങൾ യേശുവിൻ്റെ മരണം മുതൽ ഉത്ഥാനം വരെയുള്ള കാലഘട്ടത്തിൻ്റെ ഒരു സൂചന കൂടിയാണ്. യേശുവിനെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച സാഹചര്യം, കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട യേശു എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയെന്നാണ് ശിഷ്യന്മാരെല്ലാം കണക്കാക്കുക. അതിൻ്റെ ആഴമേറിയ ദുഃഖം അവർക്കുണ്ടായിരുന്നു. ആ ദുഃഖത്തിൻ്റെയൊക്കെ ഒരു മുന്നോടിയും പ്രതീകവും എന്ന നിലയിലാണ് യേശുവിനെ കാണാതെ 3 ദിവസം അന്വേഷിച്ച് നടക്കുകയും അവസാനം 3-ാം ദിവസം ദേവാലയത്തിൽ കണ്ടെത്തുകയും ചെയ്യുന്നത്. ഇനി അവനെ ദേവാലയത്തിൽ കണ്ടെത്തുമ്പോൾ എന്താണ് അവൻ ചെയ്യുക? അവൻ ഉപാധ്യായരുടെ ഇടയിലിരുന്ന് അവർ പറയുന്നത് കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയുമായിരുന്നു. ഇത് ഗുരുവിൻ്റെ പാദത്തിലിരുന്ന് വചനങ്ങൾ പഠിക്കുന്ന ശിഷ്യൻ്റെ ഒരു ചിത്രമാണ്. ജെറൂസലേം ദേവാലയത്തിന് പല മണ്ഡപങ്ങളുണ്ട്. അവിടെ പല സ്ഥലങ്ങളിലും യഹൂദ റബ്ബിമാരിരുന്ന് നിയമം പഠിപ്പിക്കുകയും താല്പര്യമുള്ള ആളുകൾ വന്ന് ഉപദേശങ്ങൾ ചോദിക്കുകയും നിയമത്തിൽ ചർച്ചകൾ നടക്കുകയും ഒക്കെ ചെയ്യുക പതിവായിരുന്നു. ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു റബ്ബിയുടെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മുമ്പിൽ യേശുവും ഒരു പഠിതാവിനെ പോലെ ഇരിക്കുകയാണ്. വചനം കേൾക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ പറയുകയും ചെയ്യുന്നൊരു വ്യക്തി. അപ്പോൾ യേശു ദൈവവചനവുമായി ബന്ധപ്പെട്ടുള്ള വ്യാപാരത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. കേട്ടവരെല്ലാം അവൻ്റെ ബുദ്ധിശക്തിയിലും മറുപടിയിലും അത്ഭുതപ്പെട്ടു. അസാധാരണമായ ബുദ്ധിവൈഭവമുള്ള, അറിവും ഉൾക്കാഴ്ചയുമുള്ള ഒരു ബാലനായി ഈ ബാലനെ അവർക്ക് കാണാൻ സാധിച്ചു, അനുഭവപ്പെട്ടു. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കന്മാർ വിസ്മയിച്ചു. ഏതു അമ്മയും ചോദിക്കുന്നത് പോലെ മാതാവും ചോദിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിൻ്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. ഒരു ശാസനയുടെ സൂചനയൂടെയുണ്ട്. എന്തേ നീ ഞങ്ങളോട് ഇപ്രകാരം ചെയ്തു? എത്രയോ വേദനയോടുകൂടിയാണ് ഞങ്ങൾ നിന്നെ അന്വേഷിച്ചത്. ഈ 3 ദിവസങ്ങൾ ഉറങ്ങാൻ സാധിച്ചില്ല. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ കാണുമ്പോൾ അറിയാം, തീ തിന്നുകയായിരുന്നു ദിവസം മുഴുവനും. തങ്ങളെ ഏൽപ്പിച്ച ഈ വലിയ നിക്ഷേപം നഷ്ടപ്പെട്ടുപോയെന്നുള്ള ചിന്ത, മകൻ എവിടെ പോയി എന്നറിയാതെ ഉത്കണ്ഠാഭരിതയായ ആബാവും പിതാവും. എന്തേ നീ ഇപ്രകാരം ചെയ്തു? ഏത് മാതാപിതാക്കന്മാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിനക്ക് ദേവാലയത്തിൽ തങ്ങണമി പറയാൻ പാടില്ലായിരുന്നു. എന്തേ നീ ഇങ്ങനെ ചെയ്തു? ഒരു ശാസനയുടെ സ്വരത്തിലാണ് അമ്മ ചോദിക്കുന്നത്. അതിൽ ഉള്ളിൽ ഉറഞ്ഞുകൂടിയ ദുഃഖം മുഴുവനുമുണ്ട്. അപ്പോൾ യേശു കൊടുക്കുന്ന മറുപടി ശ്രദ്ധേയമാണ്. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത് എന്ന ചോദ്യത്തിന് അർത്ഥം കിട്ടി മനസ്സിലാക്കുക പ്രയാസമാണ്. അന്വേഷിക്കാതെ എന്ത് ചെയ്യും? മകനെ നഷ്ടപ്പെട്ടപ്പോൾ എന്നെ അന്വേഷിക്കണ്ടേയോ? പക്ഷെ നമുക്ക് വേറെ തരത്തിൽ ചിന്തിക്കാം. ഇത് നിങ്ങൾ എവിടെയാണ് എന്നെ അന്വേഷിച്ചത് എന്നാണ് അവൻ ചോദിച്ചതെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാകുമായിരുന്നു. നിങ്ങളാണ് എന്നെ ദേവാലയത്തിൽ കൊണ്ടുവന്നത്. ഞാനിവിടുന്ന് നിങ്ങളിവിടുന്ന് പോകുമ്പോൾ എന്നോട് പറഞ്ഞില്ല, എന്നെ കൂടെ കൊണ്ടുപോയുമില്ല. അതിനുശേഷം വേറെ ഒരിടത്തും പോയി അന്വേഷിച്ചാൽ കാണുമോ? നിങ്ങൾ വിട്ടെടുത്ത് തന്നെയാണ് ഞാനുള്ളത്. ഇങ്ങനെയൊരു സൂചനയാകാം, പക്ഷേ അത് വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ട് വളരെ ലളിതമായൊരു വിവരണമാണ്. അതിനും അർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ അതിനേക്കാളും ആഴമേറിയ അർത്ഥത്തിലേക്ക് യേശു ശ്രദ്ധ തിരിക്കുകയാണ്. എന്നെ അന്വേഷിക്കേണ്ടത് ഇവിടെയാണ്. എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? പിതാവിൻ്റെ കാര്യങ്ങളിൽ എന്ന് വിവർത്തനം ചെയ്യുന്നത് പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് വിവർത്തനം ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കും. ഇവിടെ പിതാവ് എന്ന പദം പ്രത്യേകം ശ്രദ്ധ അർഹിക്കുന്നുണ്ട്. നിൻ്റെ പിതാവും ഞാനും നിന്നെ അന്വേഷിക്കുകയായിരുന്നു എന്നും അറിയും പറയുമ്പോൾ, എൻ്റെ പിതാവിൻ്റെ കാര്യത്തിലാണ് ഞാൻ വ്യാപൃതനാവേണ്ടത് എന്ന് യേശു പറയുമ്പോൾ രണ്ടുപേരും തമ്മിൽ പറയുന്ന പിതാവിന് വ്യത്യാസമുണ്ട്. യേശു തൻ്റെ ദൈവിക പിതാവിലേക്കാണ് ശ്രദ്ധ തിരിക്കുന്നത്. ഇനി ഭൗതികമായ മാതാപിതാക്കന്മാരുടെ പരിലാളനയിൽ നിന്ന് അപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ, തൻ്റെ പിതാവായ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ മാത്രം വ്യാപൃതനാവേണ്ടതാണ് എന്ന ആ ആത്മാവബോധത്തിൻ്റെ ഉണർവാണ് നമ്മളിവിടെ കാണുക. അതേസമയം അവൻ പറഞ്ഞത് എന്താണെന്ന് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ട് നസ്രത്തിൽ വന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഇക്കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. തങ്ങളോട് പറഞ്ഞതിൻ്റെ അർത്ഥവും ആഴവും മറിയത്തിന് മനസ്സിലായില്ല. മനസ്സിലാവാത്ത കാര്യങ്ങൾ തള്ളിക്കളയുകയല്ല, അതിനെ ചോദ്യം ചെയ്തുമില്ല. അവർ അത് ഹൃദയത്തിൽ സ്വീകരിച്ചു. അമ്മ എപ്പോഴും ചെയ്യുന്നതാണ്. രണ്ടാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ നമ്മളിത് കണ്ടായിരുന്നു. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി അവയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. മനസ്സിലാവാത്ത ദൈവത്തിൻ്റെ വചനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുക, ഗാഠമായി ധ്യാനിക്കുക, സാവകാശം അതിൻ്റെ അർത്ഥം വെളിപ്പെട്ട് കിട്ടും. യേശു പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ ആഴം എന്തുമാത്രമുണ്ട്, അത് സാവകാശമേ മറിയത്തിന് മനസ്സിലാവും. ഇനി അങ്ങോട്ടുള്ളത് ഒരു വിനയത്തിൻ്റെ, എളിമയുടെ, അജ്ഞാത ജീവിതമാണ്. അവൻ അവരോടൊപ്പം പുറപ്പെട്ടു. പിതാവിൻ്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കേണ്ടവനാണെങ്കിലും ഭൗതികമായ മാതാപിതാക്കന്മാരെ അനുസരിക്കാൻ യേശു തയ്യാറാണ്. അവരോടൊപ്പം പോവുകയും അവർക്ക് വിധേയനായി ജീവിക്കുകയും ചെയ്തു. ഏതു ബാലനും മാതൃകയാവേണ്ട ഒരവസ്ഥാവിശേഷം. യേശു മാതാപിതാക്കന്മാരോടൊപ്പം മടങ്ങിപ്പോയി. അവിടെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. ഈ സംഭവത്തിൽ നിന്ന് വളരെ ശ്രദ്ധേയമായ ഒന്ന് രണ്ട് ഉൾക്കാഴ്ചകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. ആദ്യത്തേത്, യേശു തങ്ങളുടെ കൂടെയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മാതാപിതാക്കന്മാർ ചെയ്തതാണ്. അവരൊരു മടക്കയാത്രയ്ക്ക് തയ്യാറായി. നമ്മുടെ ജീവിതത്തിലും യേശു നഷ്ടപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. കൂടെയുണ്ട് എന്ന് വിചാരിച്ച് നമ്മുടെ എല്ലാ ദിനചര്യകളും നല്ല പ്രവർത്തനങ്ങളും വലിയ ശ്രദ്ധ കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏതോ ഒരു നിമിഷത്തിൽ എവിടെയോ വെച്ച് ദൈവത്തെ നഷ്ടപ്പെട്ടതായ അനുഭവം ഉണ്ടാകാം. യേശു നഷ്ടപ്പെട്ടു, യേശുവിനെ കൂടെയില്ല എന്നുള്ള ബോധ്യമുണ്ടാകുമ്പോൾ ചെയ്യേണ്ടത് കണ്ണീരോടുള്ള ഒരു മടങ്ങിപ്പോക്കാണ്. ഒരു അനുതാപത്തിൻ്റെ, ഒരു മടക്കയാത്രയുടെ ആവശ്യമുണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ. രണ്ടാമത്തേത്, ഈ മടങ്ങിപ്പോകുന്ന മാതാപിതാക്കന്മാരോട് യേശു പറയുന്ന കാര്യമാണ്, എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനാവേണ്ടതല്ലേ. നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചുണ്ട് പിതാവിനൊരു വ്യക്തമായ ഹിതം. എന്നെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ഹിതം എന്താണ്? അതിലാണോ ഞാൻ വ്യാപൃതനായിരിക്കുന്നത്? ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഞാനിപ്പോൾ ചെയ്യേണ്ടത് ഈ പ്രവൃത്തിയാണോ? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണോ ഞാൻ ചെയ്യുക? ഓരോ വ്യക്തിയും അന്വേഷിക്കേണ്ടതുണ്ട്. എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പൂർണ്ണമായി ചെയ്യണം. എല്ലാവരെയും സംബന്ധിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അത് നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്കുള്ളതാണ്, നാശത്തിനുള്ള പദ്ധതിയല്ല. ആ പദ്ധതിയോട് പൂർണ്ണമായും നമ്മൾ വിശ്വസ്തത പാലിക്കണം. എങ്കിലേ നമ്മുടെ ജീവിതം അർത്ഥവത്താവുകയുള്ളൂ. ജെറമിയ പ്രവാചകനിലൂടെ ഇപ്രകാരം പറയും, 29:11. നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, പെസഹ ആഘോഷത്തിന് ദേവാലയത്തിലേക്ക് പോയ അങ്ങയുടെ പുത്രൻ അവിടുത്തെ ഹിതം തിരിച്ചറിഞ്ഞ് അങ്ങയുടെ ജോലിയിൽ പൂർണ്ണമായും വ്യാപൃതനായിരുന്നു. അതുപോലെ പിതാവേ, അങ്ങയുടെ കാര്യങ്ങളിൽ, അങ്ങയുടെ ജോലിയിൽ പൂർണ്ണമായി വ്യാപൃതനാവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ സംബന്ധിച്ച അങ്ങയുടെ പദ്ധതി മനസ്സിലാക്കുന്നതിനും അതിനോട് പൂർണ്ണമായി സഹകരിക്കുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. പെസഹ ആഘോഷത്തിൽ പങ്കെടുക്കാനായി ദേവാലയത്തിൽ വന്ന യേശു ദേവാലയത്തിൽ തന്നെ താമസിച്ചു. വലിയൊരു പെസഹായുടെ തുടക്കമായിരുന്നു അത്. അതിനുള്ള മുന്നോടിയും ഈ ലോകം വിട്ട് അങ്ങയുടെ അടുക്കിലേക്ക് മരണം വഴി കടന്നു വന്ന ആ വലിയ പെസഹായുടെ ആചരണത്തിൻ്റെ ആരംഭമാണ് ഞങ്ങളുടെ കാണുക. ഞങ്ങളും ഒരു പെസഹ ആഘോഷിക്കാനുള്ളവരാണ്. ഇവിടം വിട്ട് അങ്ങയുടെ അടുക്കിലേക്ക് കടന്നു വരാനുള്ളവരാണ്. ആ വലിയ പെസഹായിക്ക് ഞങ്ങളെ വിളിക്കണമേ. ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ വാതിൽ തുറന്നു തരണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.